മനുഷ്യ സംസ്കാരത്തിന്റെ പ്രധാന മുന്നേറ്റങ്ങളിലൊന്നാണ് ശില്പവിദ്യയുടെ വികാസം. കഴിഞ്ഞ ആയിരത്താണ്ടുകളായി വിവിധ സാംസ്കാരിക ജനവിഭാഗങ്ങൾ ഒന്നിനൊന്ന് മികച്ച നിരവധി ശില്പാത്ഭുതങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിരമിഡുകൾ, കൊട്ടാരങ്ങൾ, ചർച്ചുകൾ, മസ്ജിദുകൾ, ഇവ ആയിരക്കണക്കിന് വിദഗ്ധരുടെ കൂട്ടായ യജ്ഞത്തിന്റെ ഫലമാണ്. കലയുടെയും സൗന്ദര്യശാസ്ത്രത്തിന്റെയും ആശയങ്ങൾ കൂടിച്ചേർന്നാണ് ശില്പവിദ്യ രൂപം പ്രാപിക്കുന്നത്. മനുഷ്യരുടേതിന് തുല്യമായ വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ശില്പവിദ്യക്കാർ പ്രകൃതിയിൽ വേറെയുമുണ്ടെന്ന് കേട്ടാൽ പലരും അമ്പരക്കാനിടയുണ്ട്. പ്രകൃതിയിലെ ജീവികൾ അവയുടെ ശരീരത്തിന്റെ ഘടനയാൽ നമ്മെ ആകർഷിക്കുന്നവയാണ്. ചീറ്റപ്പുലിക്ക് ഉജ്ജ്വലമായ പേശി അസ്ഥി വ്യവസ്ഥകളാണുള്ളത്. ഇതാണ് അവയെ അതിവേഗത്തിൽ പായാൻ സഹായിക്കുന്നത്. കഴുകന് ഏറ്റവും മികച്ച വായു ചലന വ്യവസ്ഥയാണുള്ളത്. ഡോൾഫിന് അതിദ്രുതം വെള്ളത്തിലൂടെ പായാൻ സഹായകമാം വിധം കുറ്റമറ്റ ജീവവ്യവസ്ഥയാണുള്ളത്. ഇതൊക്കെ അവയുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. പരിപൂർണമായി സംവിധാനിക്കപ്പെട്ട ശരീരം മാത്രം കൊണ്ടായില്ല അവയെ ഉപയോഗിക്കുന്നതെങ്ങനെയെന്നും ജീവിക്കറിയേണ്ടതുണ്ട്. പക്ഷികളുടെ ചിറകുകൾ ഉയർന്നു പൊന്താനും താഴ്ന്നിറങ്ങാനും അവയ്ക്ക് സഹായകമാകുമ്പോഴാണ് അവ പ്രയോജനീഭവിക്കുന്നത്. ജീവജാലങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ബോധ്യമാവുന്ന ഒന്നുണ്ട്. ഓരോ ജീവിയും അവ ജീവിക്കുന്ന പരിതസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടാണ് പെരുമാറുന്നത്. മറ്റൊന്ന് ഇവ അവരുടെ ജന്മനിമിഷം മുതൽ ആരംഭിക്കുന്നു എന്നതാണ്. പല ജീവികൾക്കും ജനിച്ച് ഏതാണ്ട് അരമണിക്കൂറിനകം എഴുന്നേറ്റ് നിൽക്കാനും ഓടാനും കഴിയും. ആന്റിലോ പിറന്നു വീണ് നിമിഷങ്ങൾക്കകം അവയ്ക്ക് ഇത് ചെയ്യാനാവും. പൂഴിമണ്ണിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കടലാമകൾക്ക് മുട്ടയുടെ തോടുകൾ പൊട്ടിക്കുവാനും പുറത്തിറങ്ങാനുമുള്ള വിദ്യ സ്വതസിദ്ധമാണ്. മാത്രമല്ല, തോട് പൊട്ടിച്ച് പുറത്തിറങ്ങിയാലുടൻ കടലിലെത്തണമെന്നും അവ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത്, മുഴുവൻ പരിശീലനവും നേടിയെടുത്ത ശേഷമാണ് ഓരോ ജീവിയും ഈ ലോകത്ത് പിറന്നു വീഴുന്നത് എന്നർത്ഥം. ഇതിലേറ്റവും അമ്പരപ്പുളവാക്കുന്നതാണ് സ്വന്തം കൂടുകൾ നിർമ്മിക്കുവാനുള്ള ചില ജീവികളുടെ കഴിവ്. Thank you. തെളിഞ്ഞ പകലിൽ ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന ഒരാൾക്ക് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയും. പൂക്കളെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഒരാൾക്ക് പ്രകൃതിയിലെ ഏറ്റവും വൈദഗ്ധ്യം നേടിയ ശില്പികളെ തേനീച്ചയിൽ ദർശിക്കാം. പ്രകൃതിയിലെ ഏറ്റവും അമൂല്യമായ ഭക്ഷ്യപദാർത്ഥമായ തേനാണ് കോളനികളായി ജീവിക്കുന്ന തേനീച്ച നിർമ്മിക്കുന്നത്. ആറ് വശങ്ങളും ആറ് കോണുകളുമുള്ള അറകളിലാണ് അവ തേൻ ശേഖരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അവ ഷട്കോണാകൃതിയിൽ അറകൾ നിർമ്മിക്കുന്നത്? ഏറെ ഗണിതശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണെങ്കിലും ഗണിതജ്ഞർ ഇതിനുത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറച്ച് പദാർത്ഥം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ കൊള്ളുന്ന കൂട് നിർമ്മിക്കണമെങ്കിൽ അവ ഷട്കോണാകൃതിയാവണമത്രേ. മറ്റാകൃതികളെയും നമുക്ക് പരിഗണിച്ചു നോക്കാം. സിലിണ്ടർ ആകൃതിയോ പഞ്ചഭുജാകൃതിയോ പ്രിസാകൃതിയോ ഉള്ളതാണെങ്കിൽ അറകൾക്കിടയിൽ ഗ്യാപ്പുണ്ടാകുന്നതുകൊണ്ട് വഹിക്കാവുന്ന തേനിന്റെ അളവ് കുറവായിരിക്കും. ത്രികോണാകൃതിയോ ചതുർകോണോ ആയ അറകളായിരുന്നുവെങ്കിൽ ഗ്യാപ്പുണ്ടാകില്ലെങ്കിലും ഇവയേക്കാൾ ഏറ്റവും വ്യാപ്തമുള്ളത് ഷട്കോണാകൃതിക്കാണ്. അതുകൊണ്ട് അതേ വലിപ്പത്തിൽ പരമാവധി തേൻ ഉൾക്കൊള്ളാൻ കഴിയുക ത്രികോണാകൃതിക്കും ചതുഷ്കോണാകൃതിക്കുമല്ല, ഷട്കോണാകൃതിക്കാണ്. മറ്റൊരു വിസ്മയകരമായ വസ്തുത തേൻകൂട് നിർമ്മിക്കാനുള്ള തേനീച്ചകളുടെ പരസ്പര സഹകരണമാണ്. ഒരു തേൻകൂട് കണ്ടാൽ ഒറ്റ ബ്ലോക്കായി അവ നിർമ്മിച്ചതായി നമുക്ക് തോന്നുമെങ്കിലും നിരവധി ഘട്ടങ്ങളായാണ് അവ നിർമ്മിക്കപ്പെടുന്നത്. മൂന്ന് നാല് വ്യത്യസ്ത ഇടങ്ങളിൽ വച്ചാണ് നൂറുകണക്കിന് തേനീച്ചകൾ തേൻകൂട് നിർമ്മിക്കുന്നത്. അവയുടെ നിർമ്മിതി മധ്യഭാഗത്ത് വെച്ചാണ് ഒരുമിക്കുന്നത്. ഈ ഘട്ടങ്ങളിലൊന്നും ഒരു ചെറിയ തകരാറ് പോലും നാം കാണുന്നില്ല. ഓരോ തേനറയുടെയും ചരിവ് വളരെ കൃത്യമായി തന്നെ തേനീച്ച പാലിക്കുന്നുണ്ട്. 13 ഡിഗ്രി പരസ്പരം ചരിച്ചാണവ ഓരോന്നും അടുക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇരുവശവും താഴേക്ക് ചരിഞ്ഞിരിക്കും. ഈ പ്രത്യേക കോണളവ് തേൻ തൂകിപ്പോകുന്നതിൽ നിന്ന് തടയാൻ അവയെ സഹായിക്കും. ലോകത്തെങ്ങുമുള്ള തേനീച്ചകൾ ഈ അനിതര സാധാരണമായ ശില്പമാതൃക പിന്തുടരുന്നുവെന്നത് അത്ഭുതകരമാണ്. വെളിച്ചത്തിന്റെ ശകലം പോലും എത്താത്ത പൊന്തക്കാട്ടിൽ നിർമ്മിക്കപ്പെടുന്ന തേനീച്ചക്കൂടിനും ഈ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. ഇത് അന്യൂനമായ ഒരു സത്യം വെളിവാക്കുന്നു. ഇത് തേനീച്ചകൾ ജനിച്ച മുഹൂർത്തം മുതൽ ഈ അസാധാരണമായ പ്രത്യേകതകൾ പ്രദർശിപ്പിക്കുന്നു എന്നതാണത്. തേൻകൂടിന്റെ ഘടനയുടെ ദിശ അവ നിരീക്ഷിച്ച് പഠിക്കുന്നതല്ല, അവ കണ്ണു തുറക്കുന്നത് തന്നെ ഈ വിദ്യകൾ ആർജിച്ചുകൊണ്ടാണ്. ആരാണവയെ ഈ ശില്പവൈദഗ്ധ്യം പഠിപ്പിച്ചുകൊടുത്തത്?
ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക.
നിന്റെ നാഥൻ തേനീച്ചക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തു. മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ഒരു പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്.
ദൈവം അവർക്ക് നൽകിയ ജന്മവാസനയാണ് ഇതൊക്കെ അവർക്ക് സാധ്യമാക്കുന്നത്. ഇതാകട്ടെ തേനീച്ചയിൽ മാത്രം പരിമിതവുമല്ല. പ്രകൃതിയിലെ മറ്റ് ശില്പഘടനകൾ പഠിക്കുമ്പോൾ അവ കൂടുതലായി നമുക്ക് വ്യക്തമാകും. അല്പം മുമ്പ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ തടാകം ഇതേപോലെ ഇവിടെ നിലനിന്നിരുന്നില്ല. ഒരു പറ്റം ബീവറുകൾ ഈ തടാകം ഇതുപോലെ നിർമ്മിച്ചെടുത്തതാണ്. ബീവർ ഒരു വലിയ കുടുംബം പോലെയാണ് കഴിയുന്നത്. അവർ തന്നെ നിർമ്മിക്കുന്ന ചെറിയ തടാകത്തിന്റെ ഓരത്താണ് അവയുടെ വീട്. ബീവറിന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നത് രണ്ട് ബീവർ ദമ്പതികൾ പുതിയൊരു വീട് നിർമ്മിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. ബീവർ ഇണകൾ ആദ്യമായി പുഴയുടെ നീരൊഴുക്ക് തടയുന്നു. ഇതിനായി മനുഷ്യൻ നൂറ്റാണ്ടുകളായി അനുവർത്തിക്കുന്ന രീതി തന്നെ അവയും അനുവർത്തിക്കുന്നു. അവ ഡാമുകൾ നിർമ്മിക്കുന്നു. ഡാം നിർമ്മിക്കും മുൻപ് അതിനായുള്ള സാമഗ്രികൾ കണ്ടെത്തേണ്ടതുണ്ട്. മരച്ചില്ലകളും തടികളുമാണിവ. ബീവറുകൾ പുഴയ്ക്കരികിലുള്ള കാടുകളിൽ നിന്ന് അവ ശേഖരിക്കും. അവ കണ്ടെത്തുന്ന വൃക്ഷങ്ങളിൽ നിന്നുള്ള ഏതാനും ഇലകൾ അവ ഭക്ഷിക്കും. പിന്നീടവ മരത്തിന്റെ കഷ്ണങ്ങൾ വളരെ വിദഗ്ധമായി മുറിച്ചെടുക്കും. കടിച്ചു മുറിക്കുന്ന വേളയിൽ നീരൊഴുക്കിന്റെ ദിശയിലേക്ക് തന്നെ മരക്കഷ്ണം വീഴണമെന്ന് അവർ കൃത്യമായി തന്നെ നിർണയിച്ചിരിക്കും. അവയുടെ മരം മുറിച്ചു വലിച്ചു വീഴ്ത്തുന്ന രീതി അപാരം തന്നെ. പിന്നീട് മരച്ചില്ലകൾ വൻ മരത്തടികൾക്ക് മുകളിൽ അടുക്കിവെച്ച് അവ ഡാം നിർമ്മിക്കുവാൻ ആരംഭിക്കുന്നു. ഈ സമയത്തെല്ലാം അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവരുടെ കൈപ്പത്തിയും വായുമായിരിക്കും. ഈ ദൗത്യം ഏറെ സംയമനത്തോടെയാണ് അവ തുടരുന്നത്. രണ്ട് ബീവറുകൾക്ക് ഒരു വർഷം ശരാശരി 400 വൃക്ഷങ്ങൾ മുറിക്കുവാൻ കഴിയും. അതിലെ ചില്ലകൾ അടർത്തി മാറ്റി പുഴയോടടുപ്പിക്കുന്നു. ബീവറുകൾ മുൻനിരയിലെ പല്ലുകൾ ഉപയോഗിച്ചാണ് മരം കടിക്കുന്നത്. ബീവറുകളുടെ വായ് ഇതിനായി പ്രത്യേകം പരുവപ്പെട്ടിരിക്കും. അതിന്റെ മുൻനിരയിലെ പല്ലുകൾക്ക് നഖങ്ങളുടെ മൂർച്ചയുണ്ടാവും. ബീവറുകളുടെ സൃഷ്ടാവിന് അവയുടെ പല്ലുകൾ ഏതുവിധം നിർമ്മിക്കണമെന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരുന്നു. വെള്ളത്തിൽ എളുപ്പം നീന്താൻ പറ്റും വിധമാണ് ബീവറിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം എളുപ്പം തള്ളി നീക്കാൻ കാലുകൾക്ക് കഴിയും. വാലുകൾ തുഴകളായി ഉപയോഗപ്പെട്ട് വെള്ളത്തിലൂടെ അവയെ സുഗമമായി നീന്താൻ സഹായകമാക്കുന്നു. വലിയ മരത്തടികളും ചെറിയ ചില്ലകളും സമൃദ്ധമായി അടുക്കിവെച്ച് ക്രമപ്രവൃത്തമായി ദിനേന ഡാം നിർമ്മിച്ചെടുക്കുന്നു. ഡാം വലുതാകുന്നതിനനുസരിച്ച് അവയ്ക്ക് മുമ്പിലുള്ള ജലശേഖരവും വർദ്ധിക്കുന്നു. പുഴ വലുതാകുന്നതനുസരിച്ച് ഡാം ശക്തിപ്പെടുത്താനും പൊട്ടുകൾ ശരിപ്പെടുത്താനും ബീവർ ശ്രദ്ധ വയ്ക്കുന്നു. അനേകം മാസങ്ങളിലെ കഠിന കഠോരമായ അധ്വാന ഫലമായി നിർമ്മിതമാകുന്ന ഡാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ്. മനുഷ്യനിർമ്മിതമായ ഡാമിനോട് സാമ്യപ്പെടുത്താവുന്ന ഡാം രൂപം കൊണ്ടുകഴിഞ്ഞു. അവ ഉള്ളിലേക്ക് വളഞ്ഞ വിധമാണ് ഡാമുകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ഈ രീതി ജലപ്രതിരോധത്തിനുതകുന്ന ഡാമിന് അത്യാവശ്യവുമാണ്. ആധുനിക ഹൈഡ്രോ വിദ്യുച്ഛക്തി നിർമ്മാണ ഡാമുകളിലും ഈ വിധം കോൺകേവായി നിർമ്മിക്കുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. ആയിരത്താണ്ടുകളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത ജ്ഞാനം, ജനനത്തിന്റെ ആദ്യ മുഹൂർത്തത്തിൽ തന്നെ ബീവറിന് സ്വായത്തം, അവയ്ക്ക് ആ അറിവ് ആര് നൽകിയതാണ്? ആകസ്മികമായി ഇത്തരമൊരു കഴിവ് ഒരു ജീവിക്കുണ്ടാകാനിടയില്ല. ജലമർദ്ദത്തെ ഏറ്റവും ഉചിതമായി തടയുന്ന ആകൃതി അവയ്ക്ക് ആകസ്മികമായി കണ്ടെത്താനുമാവില്ല. തലമുറകളിലേക്ക് അവ ആകസ്മികമായി പകരപ്പെടുന്നുമില്ല. ഇതെല്ലാം സൃഷ്ടാവ് കനിഞ്ഞരളിയ സവിശേഷതകളാണ്. അവനാണ് ഓരോ ജീവിയെയും സൃഷ്ടിക്കുകയും അവയുടെ ധർമ്മങ്ങൾ നിർണയിക്കുകയും ചെയ്തത്. പുഴയൊഴുക്ക് തടഞ്ഞ് അതിൽ സ്വന്തം കൂട് നിർമ്മിക്കുകയാണ് ബീവർ അണക്കെട്ടിലൂടെ നേടുന്നത്. മണൽത്തിട്ടയ്ക്ക് ഏതാണ്ട് അടുത്തായിട്ടാകും അവ വാസസ്ഥലമൊരുക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മരക്കൂമ്പാരമായി തോന്നുന്ന വാസസ്ഥലം അതീവ സൂക്ഷ്മമായി ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. വെള്ളത്തിലൂടെ മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാനാവുകയുള്ളൂ. അതിന് ജലനിരപ്പിന് മുകളിലുള്ള മറഞ്ഞ ഗുഹയിലൂടെ കടന്നേ പറ്റൂ. ചില ബീവറുകൾ രണ്ട് നിലകളിൽ തങ്ങളുടെ ഭവനങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഒന്നാമത്തെ നില പ്രവേശന കവാടവും താമസ സ്ഥലവുമാണ്. മുകളിലെ നില ഭക്ഷണമുറിയും കിടപ്പുമുറിയുമാണ്. ബീവറിന് ജലാന്തർഭാഗത്ത് രണ്ട് പ്രവേശന കവാടവും മുകളിൽ വായു സഞ്ചാരത്തിനുള്ള ഒരു വെന്റിലേറ്ററും ഉണ്ടാകും. പുറത്തുനിന്നുമുള്ള ഭീഷണികളിൽ നിന്ന് ഈ ഭവന സംവിധാനം ബീവറുകളെ സംരക്ഷിക്കുന്നത് കൂടാതെ വളരെ സൗകര്യപൂർണമായ ഒരു വാസസ്ഥലം പ്രദാനം ചെയ്യുന്നു. ബീവർ കുഞ്ഞുങ്ങൾ ജനനശേഷം തങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നത് ഈ പ്രത്യേകതരം പാർപ്പിടങ്ങളിലാണ്. കുറച്ച് വളരുന്നതോടെയാണ് കുരുന്നുകൾ തങ്ങളുടെ മാതാക്കളോടൊത്ത് ബാഹ്യലോകത്തേക്ക് പോകുന്നത്. നീന്തി തളരുമ്പോൾ അവ മാതാക്കളുടെ പുറത്ത് കയറുന്നു. മൂന്ന് നാല് മീറ്റർ അടിയിലായിരിക്കും ഒരു കൊച്ചുപുഴയിൽ ബീവറുകൾ വസിക്കുക. ഇതിന്റെ പ്രധാന കാരണം ശീതമാണ്. ശീതകാലത്ത് ജലം തണുത്തുറയ്ക്കുകയും കനത്ത ഐസ് പാളികൾ രൂപമെടുക്കുകയും ചെയ്യും. പുഴയ്ക്ക് നല്ല ആഴമില്ലെങ്കിൽ അത് അടിവരെ ഉറച്ച് മുഴുവൻ ഗൃഹവും ഐസ് ബ്ലോക്കായി മാറുകയുമാവും ഫലം. ഇത് ബീവറുകളുടെ ചലിക്കാനുള്ള ശക്തി നശിപ്പിക്കും. ചെറിയ തടാകത്തിൽ പോലും ആഴത്തിൽ വീടുണ്ടാക്കാനാവും ബീവറുടെ ശ്രമം. അത് മുഖേന അടിയിൽ ജലത്തിന്റെ ഒരു പാളി സുരക്ഷിതമായി നിൽക്കും. ഇത് ബീവറുകൾക്ക് ചലിക്കാനുള്ള സൗകര്യം നൽകും. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ബീവറിന്റെ ജീവിതം തികച്ചും അസാധാരണമാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യേകമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ അഭാവത്തിൽ മനുഷ്യന് സാധ്യമാകാത്തതാണ് ബീവറുകൾക്ക് സാധ്യമാകുന്നത്. ആരാണ് അവയ്ക്ക് ഈ വിദ്യയൊക്കെ നേടിക്കൊടുത്തത്? ബീവറുകൾ വളരെ ബുദ്ധിശാലികളാണെന്ന് നമുക്ക് പറയാനാവില്ല. എയർ കണ്ടീഷൻ ചെയ്യപ്പെട്ടതും വെള്ളത്തിൽ നിലനിൽക്കുന്നതുമായ പ്രത്യേക കൂട് നിർമ്മിക്കുവാൻ ഈ കൊച്ചു ജീവിക്കാവുന്നതെങ്ങനെയാണ്? ഏറ്റവും ആധുനികമായ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമുകൾക്ക് സമാനം ഉള്ളിലേക്ക് മടങ്ങിയ പ്രത്യേക ഡിസൈൻ അവ നിർമ്മിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ഈ കുരുന്ന ജന്തുവിന്റെ ജ്ഞാനവും ബുദ്ധിയും കൊണ്ട് മാത്രം ഇത് വിശദീകരിക്കാനാവില്ല. അവ ചെയ്യുന്ന സാങ്കേതിക തികവാർന്ന പ്രയത്നങ്ങൾക്ക് പിന്നിൽ അതീവ സൂക്ഷ്മാലുവായ ഒരു സ്രഷ്ടാവിന്റെ കരവിരുത് നമുക്ക് കാണാം. എല്ലാ ജീവികളെയും സൃഷ്ടിക്കുകയും വഴി നടത്തുകയും ചെയ്തവൻ ബീവറിനും പ്രത്യേകതരം ജന്മവാസനകൾ നൽകിയിരിക്കുന്നു. ഇതവയെ ഡാമുകളും കൂടുകളും നിർമ്മിക്കാൻ സഹായിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആകയാൽ വാനലോകത്തിന്റെയും ഭൂമിയുടെയും ഉടയവനും സർവലോകരുടെയും പരിപാലകനുമായ അല്ലാഹുവിനല്ലോ സകല സ്തുതിയും. ആകാശഭൂമികളിൽ ഔന്നത്യവും അവന് മാത്രമാകുന്നു. അവൻ അജയ്യനും അഭിജ്ഞനുമാകുന്നു. മറ്റ് ശില്പവൈദഗ്ധ്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമ്പോഴും അവ ഓരോന്നും സൃഷ്ടിപ്പിലെ ഓരോ അത്ഭുതങ്ങളായി നാം തിരിച്ചറിയുന്നു. അവയിൽ ചിലതിനെപ്പറ്റി കൂടി നമുക്ക് പരിശോധിക്കാം. ഉറുമ്പിനോട് സദൃശനായ ഒരു ചെറിയ ഷഡ്പദമാണ് ചിതൽ. കോളനികളിൽ കഴിയുന്ന ഇവ തങ്ങൾക്ക് വസിക്കാനായി വമ്പിച്ച കൂനകൾ നിർമ്മിക്കുന്നു. ഈ കൂടിന്റെ ഇഷ്ടിക മണൽ കൊണ്ട് നിർമ്മിതമാണ്. സ്വന്തം ഉമിനീർ ദ്രാവകമായി ഉപയോഗിച്ചാണ് ഇഷ്ടികകൾ അവ നിർമ്മിക്കുന്നത്. ഒരു ചിതൽ കൂനയുടെ ഉയരം 3 മീറ്ററുകൾ വരെ ഉണ്ടാകാം. ഈ കുഞ്ഞു ജീവിയുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ നിർമ്മിക്കുന്ന കൂനകൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളായി നമുക്ക് കരുതാം. വളരെ ഇടുങ്ങിയ വഴികളാണ് ചിതൽ കൂനകൾക്കുള്ളിലുള്ളത്. ഈ ഇരുണ്ടതും ഇടുങ്ങിയതുമായ വഴികളിൽ ഏതാണ്ട് 15 ദശലക്ഷം ചിതലുകളാണ് വളരെ രഞ്ജിപ്പോടെ പണിയെടുക്കുന്നത്. ചിതൽ കൂനയുടെ ഘടന കൂടുതൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ റാണിക്കുള്ള പ്രത്യേക അറ, കൃഷിയിടം, ധാന്യ സൂക്ഷിപ്പ് കേന്ദ്രം, എയർ കണ്ടീഷൻ ചെയ്ത വഴികൾ എന്നിവ കാണാം. ചില ചിതലുകൾ കൂനയുടെ നിർമ്മാണം, റിപ്പയർ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റു ചിലത് ശത്രുക്കൾക്കെതിരെ കൂനയുടെ സംരക്ഷകരാകുന്നു. വേറെ ചിലരാകട്ടെ ഫംഗസുകളെ വളർത്തി കൃഷി പരിപോഷിപ്പിക്കുന്നു. ചിതൽ കൂനയുടെ അതിജീവനം ഈർപ്പം, താപനില എന്നിവയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനുള്ള ചിതലിന്റെ പരിഹാരം വളരെ സമഗ്രവും പരിപൂർണവുമാണ്. ചിതൽ കൂനയുടെ മേൽക്കൂരയിൽ സമാന്തരമായി പ്രത്യേക എടുപ്പുകളുണ്ടാകും. ചെളികൊണ്ട് നിർമ്മിതമായ ഈ എടുപ്പുകൾ ചിതലിന്റെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന ഈർപ്പം വലിച്ചെടുക്കുന്നു. ഈ ഈർപ്പം അകത്തെ ചൂടിനാൽ ബാഷ്പീകരിച്ച് ചിതൽ കൂനയിലെ താപനില താഴ്ത്തുകയും തുടർച്ചയായ വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യും. ഒരു എയർ കണ്ടീഷണറുടെ ഫലം കൃത്യമായി നിർണയിച്ചുള്ള ആസൂത്രണം. അസാധാരണമായ ജ്ഞാനം ഉപയോഗിച്ചുള്ള ഉജ്ജ്വല സാങ്കേതിക വിദ്യ. ഉത്തര ആസ്ട്രേലിയയിലെ മറ്റൊരു ചിതൽവർഗം കുത്തുവാളിന്റെ ആകൃതിയിലാണ് തന്റെ കൂനകൾ നിർമ്മിക്കുന്നത്. അത് അതീവ വിശാലവും കൂർത്ത അറ്റങ്ങളുള്ളതുമാണ്. ഈ കൂനയുടെ രഹസ്യങ്ങളിലൊന്ന് സൂര്യന്റെ കോണാണ്. മധ്യാഹ്ന സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഏറ്റവും കുറവ് കിട്ടും വിധമായിരിക്കും കൂനയുടെ ഉപരിതലമെന്നതാണ് കൗതുകകരമായ വസ്തുത. അങ്ങനെ അകത്തെ താപനില പരമാവധി കുറച്ചു നിർത്തും. ഈ സ്പീഷീസിലെ എല്ലാ ചിതലുകളും തെറ്റുപറ്റാത്ത വിധം ഈ കോണളവ് പാലിച്ചിരിക്കും. എന്നാൽ ഇത്ര കുറ്റമറ്റ വൈദഗ്ധ്യം പ്രകടമാക്കുന്ന ചിതൽ അന്ധനാണെന്നതാണ് ഇതിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വസ്തുത. കണ്ണറിയാത്ത ഈ കുരുന്ന് ജീവിക്ക് ഇത്ര വമ്പൻ കൂനകൾ കൃത്യമായി എഞ്ചിനീയറിംഗ് പരികൽപ്പനയോടെ മെനഞ്ഞെടുക്കാനാവുന്നത് എങ്ങനെയാണ്? 1.5 ലക്ഷം വരുന്ന ഒരു ചിതൽക്കൂട്ടത്തിന് ഈ വിധമുള്ള ദൗത്യം തികഞ്ഞ ഒത്തൊരുമയോടെ നിർവഹിക്കാനാവുന്നത് എങ്ങനെയാണ്? ഡേവിഡ് ആറ്റൻബർഗ് എന്ന വിഖ്യാത പ്രകൃതി ശാസ്ത്രജ്ഞൻ തന്റെ ഒരു ഡോക്യുമെന്ററി സിനിമയിൽ ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഓരോ ചിതലും ചെളികൊണ്ട് തന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ അമ്പരപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ദൈവം ഈ കുരുന്ന് ജീവിയിൽ നിക്ഷേപിച്ച ജന്മവാസനയനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നതെന്ന വസ്തുത സുതരാം വ്യക്തമാണ്. ഇതിന്റെ രഹസ്യങ്ങൾ മനുഷ്യൻ അജ്ഞേയമാണെങ്കിലും പുല്ലിന്റെ ഇലകൾ പരസ്പരം കൂട്ടിത്തുന്നി കൂട് നിർമ്മിക്കുന്ന തുന്നാരൻ പക്ഷിയാണ് പ്രകൃതിയിലെ മറ്റൊരു ശില്പി. കൂട് നിർമ്മിക്കാനായി ആദ്യം ത്രികോണാകൃതിയിലുള്ള ഒരു പുറം രേഖ നിർമ്മിച്ച് 3 വിവിധതരം കെട്ടുകളിടുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓരോ കൂടിനും നല്ല പുറാവരണവും മതിലും പ്രവേശന ദ്വാരവുമുണ്ടാകും. നീണ്ട പുൽക്കൊടികൾ കൂട്ടി തുന്നുന്നു. ഇതൊട്ടും എളുപ്പമല്ല. ആദ്യത്തെ കെട്ട് കൃത്യമായി ഇടുക എന്നത് ഏറ്റവും ശ്രമകരമായ യത്നമാണ്. ഇതിന്റെ അടിത്തറയിലാണ് മറ്റ് പണികൾ. കെട്ടുകൾ കൂടി വന്ന് ഒരു വളയമായി മാറുന്നു. ഓരോ വളയത്തിന്റെയും അളവ് കൃത്യമായി നിർണയിക്കപ്പെട്ടിരിക്കും. ഓരോ വളയവും പണി പൂർത്തിയാക്കപ്പെടുമ്പോൾ കൃത്യതയാർന്നതായി വരും. ഈ വിഷയത്തിൽ തെറ്റുപറ്റാറില്ല. അടിത്തറ വളയം നിർമ്മിതമായാൽ മേൽക്കൂരയുടെ പണി തുടങ്ങും. നമ്മുടെ തയ്യൽക്കാർ അവലംബിക്കുന്ന രീതി തന്നെയാണ് തുന്നാരൻ പക്ഷിയും അവലംബിക്കുന്നത്. അടിയിൽ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് അടിയിലേക്കും കോർത്തുകൊണ്ടുള്ള രീതി. ഈ വിധം പരിപൂർണമായ കൂട് നിർമ്മിക്കാൻ അസാമാന്യമായ ക്ഷമ വേണം. തുന്നാരൻ പക്ഷികൾ ജീവിക്കുന്ന സ്ഥലം നിരീക്ഷിച്ചാൽ 100 കണക്കിന് വീടുകളുടെ ഒരു നഗര സമുച്ചയമായാണ് നമുക്ക് തോന്നുക. ഒരേ തരത്തിലുള്ള വീടുകളാവും എല്ലാ തുന്നാരൻ പക്ഷികളും നിർമ്മിക്കുന്നത് എന്ന് മാത്രം. തേനീച്ചയെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു ശില്പി കടലാസ് കടന്നലാണ്. ഈ വർഗത്തിൽപ്പെട്ട കടന്നലുകൾ മരക്കഷ്ണങ്ങളിൽ നിന്ന് മനുഷ്യൻ നിർമ്മിക്കുന്നതുപോലെ സെല്ലുലോസ് കൊണ്ട് പേപ്പർ നിർമ്മിക്കുന്നു. ഈ പേപ്പർ ഉപയോഗിച്ച് വൃത്താകാരമായ ഒരു കൂട് നിർമ്മിക്കുന്നു. മേൽക്കൂരയുടെ ഉള്ളിൽ തേനീച്ചയുടേതുപോലെ അഷ്ടകോണിലുള്ള അറകളാണുള്ളത്. ഓരോ അറയിലും ഓരോ മുട്ടകളാകും ഇടുക. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവ പുറത്തുവരും. ഈ ലാർവ അത്ഭുതമുളവാക്കുന്ന ബുദ്ധിശക്തിയോടെ അറയുടെ മുഖമടയ്ക്കുന്നു. സ്വന്തം ഭാരം കൊണ്ട് താഴേക്ക് വീഴാനുള്ള സാധ്യത ഇത് മുഖേന തടയപ്പെടുന്നു. ഏതാനും ആഴ്ചകൾ കൂടി എടുത്താണ് അവയുടെ വളർച്ച പൂർത്തിയായി മുതിർന്ന കടന്നലായി മാറുന്നത്. കുരുന്ന് കടന്നലിന്റെ ഓരോ ചെയ്തിയും ദൈവം അവയിൽ നിക്ഷേപിച്ച ജന്മവാസനയനുസരിച്ചായിരിക്കും. സ്വന്തം മാതാക്കൾ നിർമ്മിച്ച കൂടുകൾ വികസിപ്പിക്കുകയായിരിക്കും കുരുന്നുകളുടെ ദൗത്യങ്ങളിലൊന്ന്. അങ്ങനെ വലിയൊരു കോളനി തന്നെ രൂപം കൊള്ളുന്നു. അനേകം നിലകളുള്ള അപ്പാർട്ട്മെന്റുകളായി അത് പിന്നീട് മാറും. ജനിച്ചു വീഴുന്ന ഓരോ കടന്നലും അതിന് നൽകപ്പെട്ട ജന്മവാസനയനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ കാണുന്ന ഈ ചെറിയ പാത്രങ്ങൾ മറ്റൊരു തരം വന്യ തേനീച്ചയുടേതാണ്. നനഞ്ഞ പൂഴിയിൽ സ്വന്തം ഉമിനീർ കലർത്തി പശിമയുള്ള ചെളിയാക്കി മാറ്റി അവ കൊണ്ട് കൂട് നിർമ്മിക്കുന്നു. തുടർച്ചയായി കറക്കിക്കൊണ്ട് ഈ ചെളിയിൽ രൂപകൽപ്പന വരുത്തുന്നു. ഇതുതന്നെയാണ് നമ്മുടെ കുശവന്മാരും പാത്രങ്ങളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിദ്യയും. പാത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് മൂടിയുണ്ടാക്കാൻ അവ മറക്കാറില്ല. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പിന്നറ്റം പാത്രത്തിന്റെ മുഖഭാഗത്തായി നിർത്തി ഉള്ളിലേക്ക് മുട്ടയിടുന്നു. പാത്രത്തിൽ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ചേർത്ത് അവ മൂടി സീൽ ചെയ്താണ് തള്ളയീച്ച പറന്നു പോകുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ലാർവ തോട് പൊട്ടിച്ച് സ്വന്തം ജീവിതയാത്ര ആരംഭിക്കും. ഈ കാണുന്ന പാത്രങ്ങൾ ഈ വിധം കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം ഉപേക്ഷിക്കപ്പെട്ടവയാണ്. യാതൊരു പരിശീലനവും ലഭിക്കാതെ തന്നെ തങ്ങളുടെ മാതാവിന്റെ അതേ രീതി അനുവർത്തിച്ചുകൊണ്ട് പരിപൂർണമായ പാത്രം നിർമ്മിക്കാൻ അവയ്ക്ക് കഴിയുന്നു. അവരുടെ സൃഷ്ടാവായ ദൈവം അവയിൽ ഉദ്ദീപിപ്പിച്ച ജന്മവാസനയാണ് അനിതര സാധാരണമായ ഈ ശില്പവിദ്യയുടെ പിന്നിൽ. സ്വന്തം ശരീരത്തിൽ നിന്നുള്ള നൂലുപയോഗിച്ചാണ് എട്ടുകാലി തന്റെ വല നിർമ്മിക്കുന്നത്. അതേ വലിപ്പത്തിലുള്ള സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് ശക്തമാണ് എട്ടുകാലി വല. അതിദ്രുതം പായുന്ന വലിയ കീടങ്ങൾ പോലും വലിയാൻ കെൽപ്പുറ്റ എട്ടുകാലി വലയിൽ പെട്ടുപോകും. നല്ല പശിമയുള്ള കണങ്ങൾ വലയിലുണ്ടാകും. ഈ വലയിൽ അകപ്പെട്ടു പോകുന്ന ഇരയ്ക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. നല്ല പശിമയും വികാസ സാധ്യതയുമുള്ള വല അമ്പരപ്പിക്കും വിധം ശക്തമാണ്. സ്വന്തം ശരീരത്തിന്റെ തന്നെ ഒരു വിപുലീകരണമാണ് ഇരയെ പിടിക്കാനുള്ള വല. അതിൽ പെട്ടുപോകുന്ന ഓരോ ഇരയുടെയും സ്പന്ദനങ്ങൾ സൂക്ഷ്മവേദിയായി തിരിച്ചറിഞ്ഞ് നിഷ്പ്രഭമാക്കാൻ അവയ്ക്ക് കഴിയും. സ്വന്തം ശരീരത്തിലെ സ്പെഷ്യൽ അവയവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂൽ, കാലുകൊണ്ട് വല നെയ്യാനുള്ള അവയുടെ ചാതുരി അത്ഭുതകരമാണ്. ഈ അത്ഭുതകരമായ ശില്പവൈദഗ്ധ്യം ദൈവത്തിന്റെ വരദാനമാണെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പത്തൊൻപതാം നൂറ്റാണ്ടിന്റേത് മനുഷ്യ ചരിത്രത്തിലെ തട്ടിപ്പുകളുടെ കൂടി ചരിത്രമാണ്. മാർക്സിസം പോലുള്ള അശാസ്ത്രീയമായ തത്വചിന്തകൾ മനുഷ്യന്റെ മേൽ വെച്ചുകെട്ടിയത് അപ്പോഴായിരുന്നുവല്ലോ. എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ബീഭത്സമായ തട്ടിപ്പ് ബ്രിട്ടീഷ് ജീവശാസ്ത്രകാരനായ ചാൾസ് ഡാർവിൻ മുന്നോട്ടുവെച്ച പരിണാമ സിദ്ധാന്തമായിരുന്നു. 1859 പ്രസിദ്ധീകൃതമായ തന്റെ വർഗോൽപത്തി എന്ന കൃതിയിൽ അന്ധമായ ഭൗതിക പ്രക്രിയയിലൂടെ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടായി എന്ന് അദ്ദേഹം വാദിച്ചു. 19 നൂറ്റാണ്ടിന്റെ ശാസ്ത്രീയ വളർച്ചയുടെ പ്രാഥമിക അവസ്ഥയിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആധുനിക ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഡാർവിന്റെ അവകാശവാദങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഫോസിൽ ശാസ്ത്രം മില്യൺ കണക്കിന് വർഷങ്ങളായി പരിണാമമില്ലാതെ പോയ ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നു. വെറും ആകസ്മികമായ പ്രക്രിയകളാൽ അതിസങ്കീർണമായ ശരീരഘടനകൾ ഉണ്ടാവുകയില്ലെന്ന് ജൈവരസതന്ത്രവും അസ്ഥിഘടനാശാസ്ത്രവും തെളിവ് നൽകുന്നു. വ്യത്യസ്ത വർഗങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന വിധം ഉരുത്തിരിയാറില്ലെന്നും ജീവശാസ്ത്ര പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ ഡാർവിനിസം ശാസ്ത്രീയമായി നിലനിൽക്കാനാകാത്ത അഭ്യൂഹം മാത്രമായാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ ഫിലിമിലുടനീളം കാണുന്ന ജീവികളുടെ ബൗദ്ധിക പ്രവൃത്തികൾ പരിണാമ സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്ന മറ്റു ചില തെളിവുകളാണ്. ജന്മവാസന എന്ന യാതൊരു പരിശീലനവും ആവശ്യമില്ലാതെ ജീവികൾ പ്രകടമാക്കുന്ന വിദ്യകൾ പരിണാമ സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല. ഈ വിഷയത്തെ പ്രതിപാദിക്കാൻ ഡാർവിൻ തന്റെ വർഗോൽപത്തി എന്ന കൃതിയിൽ ഒരധ്യായം തന്നെ മാറ്റിവച്ചിട്ടുണ്ട്. ജന്മവാസന എന്ന് പേരിട്ട് പ്രസ്തുത അധ്യായത്തിന്റെ തുടക്കം തന്നെ തന്റെ സിദ്ധാന്തത്തിന് ഈ പ്രവൃത്തികൾ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തുന്നതായി ഡാർവിൻ സമ്മതിക്കുന്നുണ്ട്. തന്റെ മുഴുവൻ സിദ്ധാന്തത്തെയും തൂത്തെറിയാൻ തേനീച്ചക്കൂടിന് കഴിയുമെന്ന് വായനക്കാർ ചിന്തിച്ചേക്കാമെന്ന് ഡാർവിൻ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. തേനീച്ചയുടെ ജന്മവാസന കൊണ്ടുള്ള കൂട് നിർമ്മാണ വൈദഗ്ധ്യം ശീലം കൊണ്ട് വിശദീകരിച്ച് അവയുടെ ഗണിതവിദ്യയെ മറികടക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ജീവപരമ്പരകളിലായി ആർജിച്ചെടുക്കുന്ന ശീലങ്ങൾ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് ജന്മവാസന ഉയരെടുക്കുന്നതായുള്ള ദുർബലമായ വാദമാണ് ഡാർവിൻ ഉയർത്തുന്നത്. ഈ വാദം നേരത്തെ തന്നെ തിരസ്കൃതമായ ഫ്രഞ്ച് ജീവശാസ്ത്രകാരൻ ലാമാർക്കിന്റെ വാദം തന്നെയാണ് ഡാർവിൻ ആവർത്തിച്ചതും. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ വളർന്നു വികസിച്ച ജനിതകശാസ്ത്രം ആർജിത ശീലങ്ങൾ തലമുറയിലേക്ക് പകരപ്പെടുന്നില്ലെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് തെറ്റായ ഊഹങ്ങളിൽ നിന്നുള്ള ഡാർവിന്റെ വിശദീകരണത്തിന്റെ പോരായ്മ വെളിച്ചത്തു കൊണ്ടുവന്നു. ജനിക്കുമ്പോൾ തന്നെ വിദ്യ തേടിയാണ് ജീവികൾ പിറന്നു വീഴുന്നതെന്ന വസ്തുത മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഈ കഴിവില്ലാതെ ജനിച്ചു വീഴുന്ന കുരുന്നുകൾക്ക് അതിജീവനം സാധ്യമല്ല. ഉദാഹരണത്തിന്, മാതൃസ്തന്യം കുടിക്കാനാകാത്ത സസ്തനികളിലെ ശിശുക്കൾക്ക് അതിജീവനം സാധ്യമല്ല. ഇത് ക്രമപ്രവൃത്തമായി ഈ സിദ്ധികൾ ജീവികൾക്ക് കിട്ടിയെന്ന വാദത്തിന്റെ അന്തസാര ശൂന്യത തുറന്നു കാട്ടുന്നു. ഡാർവിൻ ഭയപ്പെട്ടതുപോലെ ഈ കാരണങ്ങളൊക്കെ പരിണാമ സിദ്ധാന്തത്തെ തൂത്തെറിയാൻ കഴിവുറ്റതാക്കി ജന്മവാസനയെ മാറ്റുന്നു. തന്റെ ദ ഗ്രേറ്റ് എവല്യൂഷൻ മിസ്റ്ററി എന്ന വിഖ്യാത കൃതിയിൽ പരിണാമവാദി തന്നെയായ ഗോർഡൻ ടെയ്ലർ ഇങ്ങനെ സമ്മതിക്കുന്നു: എങ്ങനെയാണ് ആദ്യം ജന്മവാസന രൂപം കൊണ്ടതെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ജന്മവാസന വിശദീകരിക്കാൻ പരിണാമവാദിക്കാവില്ല. എന്തെന്നാൽ അവ ജീവികൾക്ക് പ്രത്യേകമായി ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയ വരദാനമാണ്. കുറ്റമറ്റ വിധം അഷ്ടകോണിൽ നിർമ്മിക്കപ്പെടുന്ന തേനീച്ചക്കൂടും കൃത്യതയാർന്ന എഞ്ചിനീയറിംഗ് പ്രാഗൽഭ്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ബീവറിന്റെ അണക്കെട്ടും അന്ധരായ ചിതലുകൾ നിർമ്മിക്കുന്ന അമ്പര ചുംബികണക്കെയുള്ള കൂറ്റനെടുപ്പുകളും തുന്നാരൻ പക്ഷിയും വന്യ തേനീച്ചയും നിർമ്മിക്കുന്ന കടലാസ് കൊണ്ടുള്ള അപ്പാർട്ട്മെന്റുകളും പ്രകൃതിയിലെ മറ്റനേകം ശില്പവൈദഗ്ധ്യങ്ങളും ദൈവപ്രചോദിതങ്ങളാണ്. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക.
യാതൊരു ജീവിയുമില്ല അതിന്റെ മൂർധാവ് അവന്റെ ഹസ്തത്തിലായിട്ടല്ലാതെ.
എന്നാൽ മറ്റൊരു ജീവിക്കും ഇതേ വിധം ശില്പവൈദഗ്ധ്യമുണ്ട്. ആ ജീവി മനുഷ്യനാണ്. ഇക്കാര്യത്തെപ്പറ്റി മനുഷ്യൻ പൊതുവെ ബോധവാനല്ല. പല സൗന്ദര്യാത്മക കലാരൂപങ്ങളും നിർമ്മിക്കുന്ന മനുഷ്യപ്രതിഭകൾ തങ്ങളുടെ ജന്മസിദ്ധി കൊണ്ടെന്ന വിധമാണ് പ്രവർത്തിക്കുന്നത്. ഈ കലാരൂപങ്ങളുടെയും ഉൽപ്പത്തി ദൈവപ്രചോദിതം തന്നെയാണ്. അവന്റെ അപാരമായ കലാജ്ഞാനസിദ്ധി. അതുകൊണ്ട് തന്നെ എല്ലാ സൗന്ദര്യാത്മക രൂപങ്ങളും ഇവയ്ക്ക് പിന്നിലെ ശക്തിവിശേഷത്തെ അംഗീകരിച്ച് ദൈവസങ്കീർത്തനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആകയാൽ വാനലോകത്തിന്റെയും ഭൂമിയുടെയും ഉടയവനും സർവലോകരുടെയും പരിപാലകനുമായ അല്ലാഹുവിനല്ലോ സകല സ്തുതിയും. ആകാശഭൂമികളിൽ ഔന്നത്യവും അവന് മാത്രമാകുന്നു. അവൻ അജയ്യനും അഭിജ്ഞനുമാകുന്നു. Thank you.